പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ വ്യക്തിത്വം അടുത്തറിയാനുള്ള ശ്രമമാണ് നമ്മൾ ഈ പ്രഭാഷണ പരമ്പരയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുവിശേഷങ്ങൾ അവതരിപ്പിക്കുന്ന യേശുവിൻ്റെ വ്യക്തിത്വം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിലെ മലയിലെ പ്രസംഗം ഇത് പറയുന്ന ആ പ്രഭാഷണത്തിലൂടെ യേശു നൽകുന്ന പ്രബോധനങ്ങളും യേശു നൽകുന്ന അനുശാസനങ്ങളും യേശു നൽകുന്ന വിശദീകരണങ്ങളുമൊക്കെ അവിടുത്തെ വ്യക്തിത്വത്തെ അറിയാൻ സഹായിക്കുന്നവയായതുകൊണ്ടാണ് നമ്മൾ പഠന വിഷയമാക്കിയത്. ഇന്ന് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം ഈ പ്രബോധനത്തിലൂടെ പ്രകടമാകുന്ന യേശുവിൻ്റെ അധികാരമാണ്. യേശുവിൻ്റെ പ്രബോധനം അധികാരത്തോടുകൂടി ഉള്ളതായിരുന്നുവെന്ന് പലതവണ നമ്മൾ കണ്ടു കഴിഞ്ഞു. കഫർനാമിലെ സിനഗോഗിൽ യേശു ആദ്യമായി പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അവിടുത്തെ ജനങ്ങളെല്ലാം വിസ്മയഭരിതരായി എന്ന് സുവിശേഷകൻ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി. കാരണം നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. ആ പ്രബോധനത്തിൻ്റെ ആധികാരികത, ആ പ്രബോധനത്തിൽ ഉൾച്ചേർന്നിരുന്ന ദൈവികമായ ശക്തി, അത് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിലൂടെ, പാപം മോചിക്കുന്നതിലൂടെ, തളർവാദരോഗിക്ക് സൗഖ്യം നൽകുന്നതിലൂടെ ഒക്കെ പ്രകടമാവുകയും ചെയ്തു. മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ തന്നെ 1-ാം അധ്യായം 27-ാമത്തെ വാക്യം ഒരു അത്ഭുതം കണ്ടതിന് ശേഷം, പിശാചു ബാധിതന് അത്ഭുതകരമായ സൗഖ്യം ലഭിച്ചത് കണ്ട ജനങ്ങളാണ് അത്ഭുത പരതന്ത്രരായി പ്രകാരം പറഞ്ഞു, ഇതെന്ത് അധികാരത്തോടുകൂടിയുള്ള പുതിയ പ്രബോധനമോ? യേശുവിൻ്റെ പ്രബോധനം പുതിയതാണ്, ആ പ്രബോധനത്തിൻ്റെ പിന്നിൽ ഒരു വലിയ അധികാരവുമുണ്ട്. എന്താണ് ഈ അധികാരം എന്ന് അവർ അത്ഭുതപ്പെടുകയായിരുന്നു. മത്തായി എഴുതിയ സുവിശേഷം, സുവിശേഷ മലയിലെ പ്രസംഗം എന്ന് പറയുന്ന ആദ്യത്തെ പ്രഭാഷണത്തിൻ്റെ അവസാനം മത്തായി തന്നെ പറയുന്നുണ്ട്. 7-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യത്തിൽ യേശു ഈ വചനങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ജനാവലി അവൻ്റെ പ്രബോധനത്തെപ്പറ്റി വിസ്മയിച്ചു. അവരുടെ നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. ഇപ്പോൾ യേശുവിൻ്റെ പ്രബോധനത്തിൽ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ആ പ്രബോധനത്തിലൂടെ പ്രകടമാകുന്ന ഒരു ആധികാരികത, യേശു രംഗത്ത് വരുമ്പോൾ തന്നെ, യേശു വാതുറക്കുമ്പോൾ തന്നെ അവൻ്റെ അധികാരം വ്യക്തമായിരുന്നു. ഇത് നിയമജ്ഞരുടേതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഈ അധികാരം എന്ന് സുവിശേഷകന്മാരെല്ലാവരും ആവർത്തിച്ച് പറയുന്നുമുണ്ട്. ഇപ്പോഴെന്തായിരുന്നു നിയമജ്ഞരുടെ അധികാരം? എപ്രകാരമാണ് യേശുവിൻ്റെ അധികാരം അതിൽ നിന്ന് വ്യത്യസ്തമായിത്തീരുന്നത്? നിയമജ്ഞർ എന്ന് പറയുന്നത് നിയമത്തെക്കുറിച്ച് ജ്ഞാനമുള്ളവരാണ്. നിയമം എന്നാൽ ദൈവം മോശയിലൂടെ വെളിപ്പെടുത്തി കൊടുത്ത നിയമങ്ങളാണ്. അതിന് തോറ എന്ന് ഹീബ്രുവിൽ പറയും. പഞ്ചഗ്രന്ഥമാണ് ഉദ്ദേശിക്കുന്നത്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യാനിയമാവർത്തനം, ഇനി 5 പുസ്തകങ്ങളാണ് നിയമം എന്ന പേരിൽ പൊതുവെ അറിയപ്പെടുന്നത്. ജീവിതത്തിന് ആവശ്യമായ നിയമങ്ങൾ, എപ്രകാരം ദൈവഹിതമനുസരിച്ച് ജീവിക്കാൻ മനുഷ്യന് സാധിക്കും എന്ന് മനുഷ്യനെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുത്തതാണ് ഈ നിയമങ്ങൾ എന്ന് യഹൂദർ വിശ്വസിച്ചിരുന്നു. അങ്ങനെ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ആ നിയമങ്ങൾ അനുദിന ജീവിതത്തിന് ആവശ്യമായ രീതിയിൽ വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ് നിയമജ്ഞന്മാർ ചെയ്തിരുന്നത്. അപ്പോഴേ എഴുതപ്പെട്ട നിയമം, മോശയിലൂടെ ദൈവം നൽകിയ എഴുതപ്പെട്ട നിയമം ജീവിത സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ വിധത്തിൽ, ആവശ്യമായ വിധത്തിൽ വിശദീകരിക്കുക, അതാണ് നിയമജ്ഞർ ചെയ്തിരുന്നത്. നിയമം പഠിച്ചവരാണവർ, നിയമപണ്ഡിതന്മാരാണ്. നിയമം വ്യാഖ്യാനിക്കുന്നവരാണ് വ്യാഖ്യാതാക്കൾ, ആനുകാലിക അനുദിന ജീവിതവുമായി ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കുന്നവർ. അവരുടെ വ്യാഖ്യാനത്തിന് പ്രത്യേകതയുണ്ടായിരുന്നു. ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ തുടങ്ങുന്നത്. ഏതെങ്കിലും ഒരു പ്രശ്നവുമായി ഒരു നിയമജ്ഞനെ സമീപിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ തീരുമാനമെടുക്കേണ്ടി വരുമ്പോൾ, അവർ ആദ്യമേ ചെയ്യുന്നത് എന്താണ് നിയമത്തിൽ എഴുതിയിരിക്കുന്നത്? ഇപ്രകാരം നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു, എന്താണ് ആ നിയമത്തിൻ്റെ ഈ സാഹചര്യത്തിലേക്കുള്ള വ്യാഖ്യാനം? ഈ വ്യാഖ്യാനത്തിന് സഹായമാകുന്ന രീതിയിൽ ഏതെങ്കിലും റബ്ബിമാരുടെ പ്രബോധനങ്ങൾ ഉദ്ധരിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഒരു റിസർച്ച് നടത്തുക. ഇതിനു മുമ്പ് ഉള്ള അധികാരികൾ നിയമത്തിൻ്റെ എപ്രകാരമാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ പ്രതികരിച്ചിരുന്നത്, എന്ത് പ്രബോധനമാണ് അവർ നൽകുന്നത്, അങ്ങനെ മുൻകാലത്ത് റബ്ബിമാർ പഠിപ്പിച്ച കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്ത് പഠിച്ച് അത് ഇപ്പോഴത്തെ സാഹചര്യവുമായി ബന്ധപ്പെടുത്തി അവതരിപ്പിക്കുക, ഇതാണ് നിയമജ്ഞർ ചെയ്യുക. അപ്പോൾ തങ്ങളുടെ പ്രബോധനത്തിനും തങ്ങളുടെ തീരുമാനത്തിനും പിൻബലമായി ഏതെങ്കിലും റബ്ബിയെ ഉദ്ധരിക്കുക ആവശ്യമായിരുന്നു. ഡോക്ടറൽ തീസിസ് എഴുതുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രബന്ധം, ആധികാരികമായ പ്രബന്ധങ്ങൾ ഡിഗ്രിക്ക് വേണ്ടി തയ്യാറാക്കുമ്പോൾ ആ പ്രബന്ധത്തിൻ്റെ ഓരോ പ്രസ്താവനകൾക്കും അടിസ്ഥാനമായി പിൻബലമായി ഏതെങ്കിലും അധികാരം ഉദ്ധരിക്കുക പതിവാണ്. സോഴ്സ് മെറ്റീരിയൽ എന്ന് പറയും. അത് പ്രൈമറി സോഴ്സ് ഉണ്ടാവാം, സെക്കൻഡറി സോഴ്സ് ഉണ്ടാവാം. ആധികാരികമായ ഗ്രന്ഥങ്ങളുടെ പിന്തുണ, ആധികാരികമായ വ്യാഖ്യാനങ്ങളുടെ പിന്തുണ, ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഒരു തീസിസ് സമർത്ഥിക്കുക, ഒരു പ്രബന്ധം അവതരിപ്പിക്കുക. എന്ന് പറഞ്ഞതുപോലെ നിയമജ്ഞർ പഠിപ്പിക്കുമ്പോൾ തങ്ങൾക്ക് പിന്തുണയായി തങ്ങളുടെ പൂർവികരായ റബ്ബിമാരുടെ പ്രബോധനങ്ങൾ എടുത്തിരുന്നു. ഇങ്ങനെ വളരെ പേര് കേട്ട പല റബ്ബിമാരുമുണ്ടായിരുന്നു. യേശുവിൻ്റെ കാലത്ത് തന്നെ ജീവിച്ചിരുന്ന രണ്ട് പ്രധാനപ്പെട്ട റബ്ബിമാരാണ് റബ്ബി ഷമ്മായി, റബ്ബി ഹില്ലൽ. ഈ രണ്ട് റബ്ബിമാരും രണ്ട് വിധത്തിലാണ് നിയമങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുത്തിരുന്നത്. ആ നിയമവ്യാഖ്യാനങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് രണ്ട് വ്യത്യസ്തമായ വ്യാഖ്യാന ശൈലികളുമൊന്ന് രണ്ട് സ്കൂളുകൾ എന്ന് പറയും. രണ്ട് പാഠശാലകൾ നിയമത്തെ വ്യാഖ്യാനിക്കുന്ന, അതിൽ ഒന്ന് വളരെ ലിബറലായിട്ട് വളരെ സ്വതന്ത്രമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവയാവും, മറ്റൊന്ന് കുറേ കൂടി കണിശമായി കർക്കശമായി പാരമ്പര്യങ്ങളോട് വിശ്വസ്ത പുലർത്തിക്കൊണ്ടുള്ളതായിരിക്കും. അപ്പം ഏതായാലും ഏതെങ്കിലും ഒരു വലിയ റബ്ബിയുടെ പ്രബോധനത്തിന് ചുവട് പിടിച്ചുകൊണ്ടാണ് നിയമജ്ഞന്മാർ വ്യാഖ്യാനിക്കുക. അപ്പോൾ ഇന്ന റബ്ബി, റബ്ബി ഹില്ലൽ അല്ലെങ്കിൽ റബ്ബി ഷമ്മായി അല്ലെങ്കിൽ റബ്ബി ഏതെങ്കിലും റബ്ബിയുടെ പേര് പറഞ്ഞുകൊണ്ട് ആ റബ്ബി ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഇതാണ് തീരുമാനം എന്ന് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ് നിയമജ്ഞർ. പക്ഷേ യേശുവിനെ സംബന്ധിച്ചു യേശു ഇങ്ങനെ ഒന്നിലേക്കും പോകുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. ഇതിനു മുമ്പുള്ള ഒരു റബ്ബിമാരുടെയും പിന്തുണ യേശു അവകാശപ്പെടുന്നില്ല. യേശു എന്ന വ്യക്തി, ആ വ്യക്തിയെ സംബന്ധിച്ച് യഹൂദർക്കറിയാവുന്നത് അവൻ നസ്രത്തിൽ നിന്നുള്ള ഒരു ആശാരിപ്പണിക്കാരനാണ്. ജോസഫിൻ്റെ മകനായിട്ടാണ് അവൻ അറിയപ്പെട്ടിരുന്നത്. ആശാരി ജോലിയായിരുന്നു ജോസഫിൻ്റെയും ജോലി. അപ്പോഴേ തച്ചൻ്റെ മകൻ എന്നറിയപ്പെട്ടിരുന്ന ഈ നസ്രത്തുകാരനായ യേശു, അവൻ ഒരു പുരോഹിത ഗോത്രത്തിൽ പിറന്നവനല്ല. അപ്പോൾ പൗരോഹിത്യം അവന് ആധികാരികമായി കിട്ടിയിട്ടില്ല, പരമ്പരാഗതമായി കിട്ടിയിട്ടുള്ള പുരോഹിതനല്ല അവൻ. അവൻ ഏതെങ്കിലും ഒരു റബ്ബിയുടെ സ്കൂളിൽ പഠിച്ചിട്ടില്ല, ഔപചാരികമായ നിയമ പ്രബോധനവും അവന് ലഭിച്ചിട്ടില്ല. പിന്നെ എവിടെ നിന്നാണ് അവൻ ഈ അധികാരം? ഇങ്ങനെ പഠനത്തിൻ്റെ പിന്തുണയില്ല, അധികാര സംവിധാനങ്ങളുടെ പിന്തുണയില്ല, അവൻ എടുത്തു കാണിക്കാനായിട്ട് യാതൊരു സർട്ടിഫിക്കറ്റും ക്രെഡൻഷ്യൽസും ഇല്ല. ഉള്ളത് ഒരു കാര്യം മാത്രം. എങ്ങനെയാണ് അവൻ പറയുക? ഞാൻ നിങ്ങളോട് പറയുന്നു. സ്വന്തമായിട്ട് ഒരു അധികാരം അവകാശപ്പെടുകയാണ് യേശു ചെയ്യുന്നത്, മറ്റാരുടെയും പിന്തുണയില്ലാതെ, ആരെയും ഉദ്ധരിക്കാതെ. ഉദ്ധരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇതുവരെ പാവനമായി കരുതിക്കൊണ്ടിരുന്ന നിയമവ്യാഖ്യാനത്തിന് വിരുദ്ധമായ രീതിയിൽ യേശു നിയമം വ്യാഖ്യാനിക്കാൻ തുടങ്ങുന്നു. അത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. പാപമോചിക്കുന്ന അധികാരത്തെക്കുറിച്ച്, സാപത്തിനെക്കുറിച്ചുള്ള വിവാദത്തിൽ യേശു എടുത്ത അധികാരത്തെക്കുറിച്ച് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു വാക്യത്തിലാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ പറയുന്നതിന് എന്താണ് അടിസ്ഥാനം എന്ന് യേശു വിശദമാക്കുന്നില്ല. ഇനി ഈ ഞാൻ പറയുന്നു എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് ഉള്ളതുമായി ഒരു കോൺട്രാസ്റ്റ്, ഒരു വൈരുദ്ധ്യം നിലനിൽക്കുന്നതായിട്ടും കാണും. കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകുമെന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത് ബൈബിളിൽ നൽകിയിരിക്കുന്ന പ്രമാണമാണ്, 10 പ്രമാണങ്ങളിലൊന്നാണ്. കൊല്ലരുത്, കൊല്ലരുത് എന്ന് പറയുന്ന ആ പ്രമാണത്തിന് യേശു അനുബന്ധമായി ചില കാര്യങ്ങൾ ചേർക്കാൻ പോവുകയാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പൂർവികരോട് പറയപ്പെട്ടു എന്ന് പറയുന്നത് ദൈവം പറഞ്ഞിട്ടുള്ളതാണ്. ദൈവം മോശയിലൂടെ വെളിപ്പെടുത്തി കൊടുത്ത നിയമമാണ് ഈ 10 പ്രമാണങ്ങളും അതിനോടനുബന്ധിച്ചുള്ള മറ്റ് സാമൂഹ്യ നിയമങ്ങളും. ആ നിയമത്തെ തന്നെയാണ് യേശു എടുത്ത് കൈ വയ്ക്കാൻ പോകുന്നത്. പൂർവികരോട് പറയപ്പെട്ടതായി കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു. എന്തധികാരത്തോടുകൂടി യേശുവിടെ പറയുന്നില്ല. പൂർവികരോട് പറയപ്പെട്ടിരുന്നത് നിയമമാണ് നമുക്കറിയാം. ആ നിയമത്തെ തോറായെന്ന് വിളിക്കുന്നത്, പരമപരിശുദ്ധമായ യഹൂദർ കരുതിയിരുന്ന നിയമം. ജീവിതത്തിന് ആവശ്യമായി ദൈവം വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ പരിശുദ്ധമായ തീരുമാനമാണ്, ഹിതമാണ് ഈ നിയമത്തിലൂടെ അവർക്ക് ലഭിച്ചിരുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പരമപരിശുദ്ധമായ ആ ഹിതത്തെ യേശു ഇവിടെ വിശദീകരിക്കുന്നു, വ്യാഖ്യാനിക്കുന്നു, അത് കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ മനസ്സിലാക്കാൻ ഏറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവർക്ക്. യഹൂദരെ സംബന്ധിച്ച് നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറ്റാൻ പാടില്ലായിരുന്നു. യേശു തന്നെ പറയുന്നുമുണ്ട്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ പ്രമാണങ്ങളിൽ ഒന്ന് ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവരെന്ന് വിളിക്കപ്പെടും. അതിനു മുമ്പ് തന്നെ യേശു പറയും, ഞാൻ നിയമത്തെയോ പ്രവാചകന്മാരെയോ ഇല്ലാതാക്കാനാണ്, അസാധുവാക്കാനാണ് വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. പൂർത്തിയാക്കാനാണ് വന്നത്. നിയമത്തിൽ നിന്ന് വള്ളിയും പുള്ളിയും, ചെറിയ ഒരു വള്ളി പോലും മാറുകയില്ല എന്ന് പറഞ്ഞ യേശുവാണ് ഇപ്പോൾ ഇവിടെ ഒന്നല്ല ആറ് തവണ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു. പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു. പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറയുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്നതിനോട് തുല്യമായ ഒരു അധികാരം യേശു ഇവിടെ അവകാശപ്പെടുന്നതായിട്ട് തോന്നും. അതിവിശുദ്ധമായ തോറ ഇന്ന് കത്തോലിക്കര് വിശുദ്ധ കുർബാന ദേവാലയത്തിൻ്റെ ഏറ്റവും പരിശുദ്ധമായ സ്ഥലത്ത് സക്രാരി എന്ന് പറയുന്ന പെട്ടിക്ക് അത് സൂക്ഷിക്കുന്നത് പോലെ അതിപാവനമായി യഹൂദർ കരുതിയിരുന്നതാണ് ഈ തോറ അഥവാ നിയമം. അവർക്ക് നിയമം എഴുതിയ ചുരുള് സൂക്ഷിക്കാനായി ഇന്നത്തെ കത്തോലിക്ക സഭയിൽ കാണുന്ന ഈ സക്രാരിക്ക് സമാനമായ ഒരു പെട്ടിയുണ്ടായത്, പേടകം. ആ പേടകത്തിലാണ് അവർ സൂക്ഷിക്കുക. സാബത്ത് തോറും നിയമം വായിക്കാനായിട്ട് എടുത്തുകൊണ്ടിരുന്ന വലിയ ആഘോഷത്തോടു കൂടിയാണ്. വിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണങ്ങൾ കണ്ടിട്ടുള്ളവർക്കറിയാം യഹൂദരുടെ തോറ അത്രയും ആദരവോടുകൂടിയാണ് അവർ കൊണ്ടുവന്ന് പ്രദക്ഷിണമായിട്ട് കൊണ്ടുവന്നിരുന്നത്. പ്രദക്ഷിണമായി കൊണ്ടുവന്ന് ജനസമൂഹത്തിൽ വായിക്കും. വായിച്ചതിന് ശേഷം അതുപോലെ തന്നെ ചുരുട്ടി പ്രദക്ഷിണമായി അതിൻ്റെ പേടകത്തിൽ സൂക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തോട് അത്ര വലിയ ആദരവ് അവർ പാലിച്ചിരുന്നു. ആ വചനം യാതൊരു തരത്തിലും മാറ്റാൻ പാടില്ലാത്തതാണെന്ന് അവർ കരുതിയിരുന്നു. ലിഖിതമായ വചനമാണ്, വെളിപ്പെടുത്തപ്പെട്ട ദൈവഹിതമാണത്. ആ ദൈവഹിത മോശയിലൂടെ വെളിപ്പെടുത്തി അതിനെ വിശദീകരിക്കുക മാത്രമല്ലാതെ അതിനോട് എന്തെങ്കിലും മാറ്റം വരുത്തുകയോ കൂട്ടിച്ചേർക്കുകയോ അവർക്കൊരിക്കലും ചിന്തിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. പക്ഷേ ഇവിടെ യേശു പറയുന്നു, പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു. ആരാണ് ഈ യേശു? ആരാണ് ഈ ഞാൻ? എന്താണ്, എന്തൊരധികാരമാണ് ഇവൻ ഇവിടെ അവകാശപ്പെടുന്നത്? യേശുവിനെ ചോദ്യം ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. നമുക്കറിയാം യേശുവിൻ്റെ പല പ്രവർത്തനങ്ങളും കണ്ട് പരസ്യജീവിതത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കും നേതാക്കന്മാരെല്ലാവരും കൂടി ചുറ്റും കൂടി ജെറൂസലത്തെ ചുറ്റും കൂടി യേശുവിനോട് ചോദിക്കും. മത്തായിയുടെ സുവിശേഷം 21-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യത്തിൽ, അത് മർക്കോസും ലൂക്കായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ ദേവാലയത്തിലെത്തി പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും അവനെ സമീപിച്ച് ചോദിച്ചു, എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? നിനക്ക് ഈ അധികാരം നൽകിയത് ആരാണ്? യേശു അധികാരം ഉപയോഗിക്കുന്നു എന്ന് വളരെ വ്യക്തമായിരുന്നു. ആ അധികാരത്തിൻ്റെ ഉറവിടമെന്താണെന്നാണ് അവർ ചോദിക്കുക. അത് അവസാനം വരുമ്പോൾ നമ്മൾ വിശദമാകും. യോഹന്നാൻ്റെ സ്നാനത്തിലേക്കും സ്നാവകൻ നൽകിയ സാക്ഷ്യത്തിലേക്കുമൊക്കെയാണ് അവിടെ യേശു ശ്രദ്ധ തിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ പ്രബോധനത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ചോദിക്കുകയാണ്, എന്താണ് ഈ അധികാരത്തിൻ്റെ ഉറവിടമായിട്ട് യേശു എടുത്തു കാണിക്കുക? ആരാണിവൻ? ഒരു പ്രവാചകനാണോ? സാധാരണഗതിയിൽ ദൈവത്തിൻ്റെ ഹിതം ആധികാരികമായി പ്രബോധിപ്പിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നവരെ പ്രവാചകന്മാരെന്നാണ് വിളിക്കുക. എന്താണ് പ്രവാചകന്മാർ ചെയ്യുന്നത്? പ്രവാചകന്മാർ ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ വചനം അറിയിക്കുകയാണ്. പക്ഷേ ദൈവത്തിൻ്റെ വചനം അറിയിക്കുമ്പോൾ അവർ പറയുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നല്ല, കർത്താവ് അരുളി ചെയ്യുന്നു. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവം അരുളി ചെയ്യുന്നു അഥവാ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകന്മാർ പ്രബോധനം അവതരിപ്പിക്കുക. ഇങ്ങനെ ദൈവത്തിൻ്റെ ഹിതം അറിയിക്കാൻ വേണ്ടി തന്നെയാണ് ദൈവം പ്രവാചകന്മാരെ തിരഞ്ഞെടുത്തത്. യേശയ്യായുടെ അധരങ്ങളെ അഗ്നി കൊണ്ട് സ്പർശിച്ച് ശുദ്ധി വരുത്തിയതിന് ശേഷം വചനം നൽകുകയാണ്. അല്ലെങ്കിൽ ജെറമിയായുടെ നാവിൽ സ്പർശിച്ചുകൊണ്ട് വചനം നൽകുകയാണ്. എസ്കെയിലാണെന്നുണ്ടെങ്കിൽ ചുരുളാണ്, ഒരു ചുരുൾ എഴുതപ്പെട്ട ഒരു ചുരുൾ കൊടുക്കുന്നു, ആ ചുരുൾ ഭക്ഷിച്ചതിന് ശേഷം പ്രസംഗിക്കാനായിട്ട് ആവശ്യപ്പെടും. ഇതിലൂടെയൊക്കെ, ഈ പ്രതീകങ്ങളിലൂടെ ഒക്കെ എടുത്തു പറയുന്നൊരു കാര്യം, പ്രവാചകൻ പറയുന്നത് സ്വന്തം വാക്കുകളല്ല, ദൈവത്തിൻ്റെ വാക്കുകളാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, ഈ പറയുന്ന വാക്ക് ദൈവത്തിൻ്റെ തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ വേണ്ടിയാണ് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് ആരംഭത്തിലും, ഇത് ദൈവത്തിൻ്റെ വചനമാണ് എന്ന് അവസാനത്തിലും പറയുക. ഇതുപോലെയാണല്ലോ ഇന്ന് പല റീത്തുകളിലുള്ള കുർബാനയുടെ അവസാനം. ഇത് ദൈവത്തിൻ്റെ വചനമാണ്, പ്രത്യേകിച്ചും ലത്തീൻ റീത്തിൽ ഇത് ദൈവത്തിൻ്റെ വചനമാണ് നാം കേട്ടത്, ഇത് ദൈവത്തിൻ്റെ വചനമാണ് എന്ന് എടുത്തു പറയുന്നു. അപ്പോഴേ ദൈവത്തിൻ്റെ വചനം ആധികാരികമായി പഠിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ വചനമാണെന്ന് പറയുന്നു. അതാണ് പ്രവാചകന്മാർ ചെയ്യുന്നത്. പക്ഷേ യേശു അതല്ലല്ലോ ചെയ്തത്. ദൈവം അരുളി ചെയ്യുന്നുവെന്നല്ല, ഇത് കർത്താവിൻ്റെ വചനമെന്നും പറയുന്നില്ല, ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോഴേ ദൈവത്തിൻ്റെ വചനത്തെ എടുത്ത് ഇത് എൻ്റെ വചനമായി, സ്വന്തം വചനമായി അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആരാണ് ഈ വ്യക്തി എന്ന് നമ്മൾ ചോദിക്കും, എല്ലാവരും ചോദിക്കും. അത് തന്നെയാണ് അവരുണ്ടാക്കിയ വിസ്മയത്തിന് കാരണവും. പ്രസംഗം അവസാനിപ്പിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ് 7-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യത്തിൽ മത്തായിയുടെ മലയിലെ പ്രസംഗത്തിൻ്റെ അവസാനം. ജനാവലി അവൻ്റെ പ്രബോധനത്തെപ്പറ്റി വിസ്മയിച്ചു. അവരുടെ നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. നിയമജ്ഞരുടെ അധികാരം അവരുടെ പൂർവികരിൽ നിന്ന് കിട്ടിയ അധികാരമാണ്. അവർ പഠിച്ച സ്കൂളിൻ്റെ ബലമാണ്, അവരുടെ ബുദ്ധിയുടെ സാമർഥ്യമാണ്. പക്ഷെ അതിനേക്കാളൊക്കെ അവർ പഠിപ്പിക്കുന്നത് ഇതിനു മുമ്പ് വന്ന റബ്ബിമാരുടെ പ്രബോധനത്തിന് ആനുപാതികമാണ്, അനുകൂലമാണ്, അനുസൃതമാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ടാണ് അവരുടെ അധികാരം സ്ഥാപിക്കുക. പക്ഷെ ഇവിടെ അതൊന്നുമില്ല. ഇതുവരെ ഉണ്ടായിരുന്നതിന് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ യേശു നിയമം വ്യാഖ്യാനിക്കുക. അതിന് പറയും, ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്രകാരം ഞാൻ നിങ്ങളോട് പറയുന്നു എന്നത് ഒരു പടി കൂടി കടന്ന് യേശു പറയും, ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു എന്നതിൻ്റെ ആഴവും ശക്തിയും ബലവും ഒക്കെ കൂട്ടുന്നതിന് വേണ്ടിയാണ് ആമേൻ എന്നൊരു വിശേഷണം കൂടി കൂട്ടിച്ചേർക്കുക. എന്താണ് ആമേൻ? മലയാളം ബൈബിൾ, പ്രത്യേകിച്ചും പി ഒ സി ബൈബിളിൻ്റെ വിവർത്തനത്തിൽ നോക്കിയാൽ ആമേൻ എന്ന വാക്ക് കാണില്ല. ആമേൻ എന്നത് വിവർത്തനം ചെയ്യുകയാണ്. ആ വിവർത്തനം ചെയ്ത് സത്യമായി എന്ന് വിവർത്തനം ചെയ്യും. അത് മത്തായി എഴുതിയ സുവിശേഷം 5:18 വാക്യത്തിൽ പ്രകാരം പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്താണ്? ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഒറിജിനൽ ഗ്രീക്കില് ആമേൻ എന്നാണ്. ആമേൻ എന്ന് ഹിബ്രു വാക്കാണ്. അപ്രകാരമായിരിക്കട്ടെ എന്ന് നമ്മൾ വിവർത്തനം ചെയ്യാറുണ്ട്. പ്രാർത്ഥനയുടെ അവസാനമാണ് സാധാരണ രീതിയിൽ ആമേൻ പറയുക. ദീർഘമായി പ്രാർത്ഥിച്ചു അതിനുശേഷം ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് പോലെ, ഒരു പൂർണ്ണവിരാമം ഇടുന്നത് പോലെ, ഈ പറഞ്ഞതിലെല്ലാം ഒരു മുദ്ര വെക്കുന്നത് പോലെ, സീല് ചെയ്യുന്നത് പോലെയാണ് ആമേൻ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുക. പക്ഷേ അതുമാത്രമല്ല ആമേൻ എന്നതിൻ്റെ അർത്ഥം. ആമേൻ എന്നത് ആധികാരികമായ പ്രഖ്യാപനം കൂടിയാണ്. അതിന് മാറ്റമില്ല. ആമേൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ സാധിക്കില്ല. അപ്പോഴേ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനത്തിനും ആമേൻ എന്നാണ് പറയുക. യേശുവിനെ തന്നെ ആമേൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വെളിപാട് പുസ്തകത്തിൽ കാണും, ദൈവത്തിൻ്റെ ആമേൻ അരുളി ചെയ്യുന്നു. ആമേൻ എന്നത് അവസാനത്തെ വാക്കാണ്, ദ ലാസ്റ്റ് വേർഡ്. അതോടുകൂടി തീരുമാനമാവുകയാണ്, മാറ്റമില്ല. ഇനി ഒരു പൂർണ്ണവിരാമം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വാചകത്തിൽ ഒന്നും കൂട്ടിച്ചേർക്കാനാവില്ല. വാചകത്തിന് കുത്തും കോമായും കോളനുമൊക്കെ ഇട്ട് പോകാം, പക്ഷേ അർത്ഥവിരാമം ഉണ്ടാകാം. പൂർണ്ണവിരാമം ഇട്ട് കഴിഞ്ഞാൽ അത് പൂർണ്ണമായി. ഇതാണ് ആമേൻ എന്നത് കൊണ്ട് അർത്ഥമാക്കുക. ആമേൻ എന്നത് മാറ്റമില്ലാത്ത തീരുമാനമാണ്, അചഞ്ചലമായ, ഒരു തരത്തിലും മാറ്റാൻ പാടില്ലാത്ത ആ ഒരു തീരുമാനം, ആ ഒരു വാക്കാണ് യേശു പറയുക. അത് ദൈവത്തിന് മാത്രം പറയുന്ന കാര്യമാണ്, പറയാൻ സാധിക്കുന്ന കാര്യം. ആമേൻ എന്നത് യേശു തൻ്റെ ദൈവികത, ദൈവികമായ അധികാരം അവകാശപ്പെടുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. അനേകം തവണ ഇത് യേശുവിൻ്റെ വാക്യമായി അവതരിപ്പിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ വാക്കുകൾ വ്യാഖ്യാനിച്ച് പലപ്പോഴും സുവിശേഷം അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ യേശു പറഞ്ഞ വാക്കിൽ യാതൊരു മാറ്റവുമില്ലാതെ എടുത്തു പറയാൻ, തീർച്ചയായിട്ടും യേശുവിൻ്റെ തന്നെ വാക്യമാണെന്ന് യാതൊരു വ്യത്യാസവുമില്ല എന്ന് പറയാൻ ബൈബിൾ പണ്ഡിതാക്കൾ, പണ്ഡിതന്മാർ ആധികാരികമായി പറയുന്ന ഒരു കാര്യമാണ് ദ ആമേൻ സേയിങ്സ് ഓഫ് ജീസസ്. ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് യേശു അവതരിപ്പിക്കുന്ന പ്രബോധനങ്ങൾ. മത്തായിയുടെ സുവിശേഷത്തിൽ 30 തവണ ഇപ്രകാരമുള്ള പ്രബോധനങ്ങൾ കാണും. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ ആമേൻ ആമേൻ എന്ന് 2 തവണ ആവർത്തിച്ചുകൊണ്ടാണ് പറയുക. അത് സത്യം സത്യമായി എന്ന് മലയാളത്തിൽ വിവർത്തനം ചെയ്യാറുണ്ട്. ട്രൂലി, വെരി ട്രൂലി എന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യും. പക്ഷേ ആമേൻ എന്ന ആ ഹീബ്രു വാക്കിൻ്റെ, അത് ഗ്രീക്കിലേക്കും ആ വാക്കിന് എടുത്തിരിക്കുന്ന ശക്തി ഈ സത്യമായി എന്നതിന് ഇല്ലാണ്ട് പോകുന്നു. അപ്പോൾ ആ ഒരു അന്തിമമായ തീരുമാനം, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനമാണിത് എന്ന് പറയാൻ ആമേൻ എന്ന പദമാണ് യേശു ഉപയോഗിക്കുക. ഒരു ഉദാഹരണം മാത്രം എടുത്തു കാണിക്കട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8:58 യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രാഹം ഉണ്ടാകുന്നതിന് മുൻപ് ഞാനുണ്ട്. അബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പേ ഞാൻ ഉണ്ട്. ഞാൻ ഉണ്ടായിരുന്നുവല്ല, ഞാൻ ഉണ്ടായിരിക്കുമല്ല, ഞാനുണ്ട്. ഐ ആം. അത് നമ്മൾ പിന്നീട് ഒരിക്കൽ പഠന വിഷയമാക്കുന്നതാവും. ദ ഐ ആം സേയിങ്സ്, ഞാൻ ആകുന്നു എന്ന പദത്തിൻ്റെ. ഇവിടെ ആമേൻ എന്ന ആ വിശേഷണത്തോടുകൂടി പറയുന്ന വാക്യത്തിൻ്റെ പിന്നിലുള്ള അധികാരമാണ് നമ്മൾ ശ്രദ്ധിക്കാനായി ശ്രമിക്കുന്നത്. ഇതിലൂടെ പ്രകടമാകുന്നു മറ്റൊന്നുമല്ല, ഒന്നുകിൽ ഈ മനുഷ്യൻ ഭ്രാന്തനാണ്, അല്ലെങ്കിൽ ഇവൻ ദൈവമാണ്. കാരണം ഇപ്രകാരം വിശുദ്ധമായി യഹൂദർ എഴുതിയിരുന്ന നിയമങ്ങളോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ ദൈവത്തിൻ്റെതായ അധികാരമെടുത്ത് സ്വന്തം വാക്കുകളായി അവതരിപ്പിക്കാനോ ശ്രമിക്കുന്നെങ്കിൽ ഒന്നുകിൽ അവന് സുബോധം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ സുബോധം നഷ്ടപ്പെട്ടുവെന്ന് ഒരു പറഞ്ഞു വരത്തിയവർ പോലും വിശ്വസിച്ചിരുന്നില്ല. യേശു ബോധമില്ലാത്തവനാണ്, സുബോധമില്ലാത്തവനാണ്, ഭ്രാന്തനാണെന്ന് യേശുവിനെ പരിഹസിക്കാനായി അപവാദമായി പറഞ്ഞു വരുത്തിയിരുന്നു. പക്ഷേ യേശു ഭ്രാന്തനാണെന്ന് ആരും വിശ്വസിച്ചിരുന്നില്ല. മറുഭാഗത്തു നിന്ന് ഇവൻ ഭ്രാന്തനല്ലെങ്കിൽ പിന്നെ ഇവൻ ആരാണ്? ദൈവമാണ്. ദൈവമാണെന്ന് പറയാനും അവർക്ക് സാധിക്കുമായിരുന്നില്ല. കാരണം ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ. ഇസ്രായേലുകൾക്ക് അതിൻ്റെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്, ആ ഒരേ ഒരു കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കണം എന്ന് പറഞ്ഞു പഠിപ്പിച്ച നിന്റെ ദൈവമായ കർത്താവ് ഞാൻ മാത്രമാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന് പറഞ്ഞു പഠിപ്പിച്ചെടുത്ത് രണ്ടാമതൊരു ദൈവത്തെക്കുറിച്ച് വിശ്വസിക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. അപ്പോഴേ യേശുവിൻ്റെ അധികാര പ്രയോഗം അവരെ സംബന്ധിച്ച് നിർണായകമായ പ്രതിസന്ധിക്ക് കാരണമായി തീർന്നു. ആ അധികാരം എന്തായിരുന്നു, പ്രബോധനത്തിലൂടെ പ്രകടമാകുന്ന അധികാരം, അത് നമ്മൾ തുടർന്ന് ചർച്ചാവിഷയമാക്കുന്നതാകും. ഇപ്പോൾ നമുക്ക് ഒരു പ്രാർത്ഥന കൂടി സമാപിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, പൂർവികർക്ക് അങ്ങ് നൽകിയ പ്രമാണങ്ങൾ കൂടുതൽ ആധികാരികമായി ആനുകാലികമായി വിശദീകരിച്ചു തരാനായിട്ട് അവിടുത്തെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ തന്നെ അധികാരമാണല്ലോ ആ പുത്രന് നൽകിയത്. എന്തധികാരത്തിലൂടെ നീ ഇത് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ പിതാവിൻ്റെ അധികാരം തന്നെയാണ് താൻ പ്രയോഗിക്കുന്നതെന്ന് യേശു വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും വെളിപ്പെടുത്തി തന്നു. കർത്താവായ യേശുവേ, അങ്ങയുടെ ആധികാരികമായ പ്രബോധനങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കുന്നതിന്, അങ്ങയുടെ അധികാരത്തെ ഉറച്ച വിശ്വാസത്തോടുകൂടി അനുസരിക്കുന്നതിനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയെ ഗ്രഹിക്കാൻ, അങ്ങയുടെ പ്രബോധനങ്ങൾ സ്വീകരിക്കാൻ അങ്ങയുടെ തന്നെ ആത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, ഹൃദയങ്ങളെ ശക്തിപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര